ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: രാഹുൽഗാന്ധി ദേശീയ സുരക്ഷാ വിഷയങ്ങൾ പാർലമെന്റിൽ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. ഗവൺമെന്റോ കോടതിയോ ആവശ്യപ്പെട്ടാൽ നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനകം നീക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ച 800 കോടി രൂപയുടെ റോഡുകളും പാലങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന് ഉപാധികളോടെ ജാമ്യം. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് അഫ്ഗാനിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് നഷ്ടമായി. വാർത്തകൾ വിശദമായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ദേശീയ സുരക്ഷാ വിഷയങ്ങൾ പാർലമെന്റിൽ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദേശീയ സുരക്ഷയെന്നും രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും രാഹുൽഗാന്ധി വിട്ടുനിൽക്കണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ലോക്സഭാ സ്പീക്കറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിലൂടെ കോൺഗ്രസ് എംപിമാർ സ്പീക്കറുടെ ഓഫീസിന്റെ അന്തസ് താഴ്ത്തിയെന്നും അദ്ദേഹം പാർലമെന്റ് പരിസരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതിരിക്കുന്നത് അപകടകരമാണെന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയുടെ മാന്യത നിലനിർത്താൻ രാഹുൽഗാന്ധിക്ക് ബാധ്യതയുണ്ടെന്നും പാർലമെന്ററികാര്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര സൌരോർജ്ജന ഉൽപാദനശേഷി 144 ജിഗാവാട്ടിലെത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. നേരത്തെ സൌരോർജ്ജ ഉൽപാദനം 6 മുതൽ 7 വരെ ജിഗാവാട്ട് മാത്രമായിരുന്നുവെന്നും നിലവിൽ വർദ്ധിത ശേഷിയോടെ രാജ്യം സൌരോർജ്ജം കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണെന്നും പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ പറഞ്ഞു. ഗവൺമെന്റ് നിർദ്ദേശിക്കുകയോ കോടതി ഉത്തരവിടുകയോ ചെയ്താൽ നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനകം നീക്കണമെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി. എഐ ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ ലക്ഷ്യമിട്ട് 2021 ഐടി നിയമത്തിൽ ഗവൺമെന്റ് ഭേദഗതി വരുത്തി. ഉള്ളടക്കങ്ങളിൽ ചേർത്ത എഐ ലേബലുകളോ മെറ്റാഡാറ്റയോ നീക്കം ചെയ്യാനോ മറച്ചുവെക്കാനോ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. പുതിയ നിയമം ഇമാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ചിന്തകനും രാഷ്ട്ര നിർമ്മാതാവുമായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീൻദയാൽ ഉപാധ്യായയുടെ ചിന്തകളും തത്വങ്ങളും രാജ്യത്തെ ഓരോ തലമുറയ്ക്കും വഴികാട്ടിയായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തലമുറകൾക്ക് രാഷ്ട്രനിർമ്മാണ പ്രചോദനത്തിന്റെ ശാശ്വത സ്രോതസ്സായി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ തുടരുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ സന്ദേശത്തിൽ പറഞ്ഞു. കേരളം അടക്കം 17 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക എൻഐഎ കോടതികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർ 3 ആഴ്ചയ്ക്കകം പ്രത്യേക കോടതികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വ്യക്തമാക്കണമെന്ന് നോട്ടീസ് ആവശ്യപ്പെടുന്നു. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് പൂർത്തീകരിച്ച 800 കോടി രൂപയുടെ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം ഉദ്ഘാടന ചടങ്ങിലാണ് മറ്റ് റോഡുകളും പാലങ്ങളും ഓൺലൈനായി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. മുണ്ടൂരിൽ നിന്നും പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ തൂതപ്പാലം വരെ 37 കിലോമീറ്ററോളം നവീകരിച്ച റോഡ്, കാപ്പാട് തുഷാരഗിരി അടിവാരം റോഡിന്റെ 3.5 കിലോമീറ്റർ, കണ്ണൂർ ചെറുപുഴ തേജസ്വിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോഴിച്ചാൽ മീന്തുള്ളിപ്പാലം എന്നിവയും മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 7ാമത് വൈഗ കാർഷിക പ്രദർശന വിപണനമേള വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ആനയറ വേൾഡ് മാർക്കറ്റ് മൈതാനത്താണ് മേള ഒരുക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയിലെ നൂതന സങ്കേതങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്ന 250ഓളം സ്റ്റാളുകൾ മേളയിലുണ്ടായിരിക്കും. അടുത്ത തിങ്കളാഴ്ച വരെ നീളുന്ന മേളയിൽ ബിസിനസ് മീറ്റും കർഷക പാർലമെന്റും അടക്കം പരിപാടികൾ ഉണ്ടാകും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് 62 നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് നോട്ടീസ് കൈപ്പറ്റിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരും. മഞ്ചേരി, അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, വളാഞ്ചേരി മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണം. ജനപക്ഷത്തെ ആത്യന്തികമായ ശരിയാണ് ഇടതുപക്ഷമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എൽഡിഎഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയിൽ കൊല്ലത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടങ്ങി. വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി രാവിലെ ജില്ലാ അതിർത്തിയായ തൊട്ടിൽപാലത്ത് എത്തിയ യാത്രയെ യുഡിഎഫ് ജില്ലാ നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് കുറ്റ്യാടി ടൌണിൽ നടന്ന സ്വീകരണ പരിപാടി കെപിസിസി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് കാട്ടിയ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകി. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് റിപ്പോർട്ടിലെ ശുപാർശ. സംസ്ഥാന ഗവർണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ശക്തമാക്കിയത്. ശബരിമലയിലെ സ്വർണം കട്ടവർ ശിക്ഷിക്കപ്പെടുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാവുന്ന സേനയാണ് പോലീസെന്നും തെറ്റുകൾ ഉയർത്തിക്കാട്ടി സേനയുടെ ആത്മവിശ്വാസം തകർക്കാൻ ചില ഭാഗത്തുനിന്ന് ബോധപൂർവം ശ്രമം നടക്കുകയാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മറ്റന്നാൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 79 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ടൂറിംഗ് ടാക്കീസിന്റെ പുതിയ വാഹനം മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ താക്കോൽ മന്ത്രിക്ക് കൈമാറി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന് ദക്ഷിണാഫ്രിക്ക 188 റൺസ് വിജയലക്ഷ്യം കുറിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. ഉച്ചകഴിഞ്ഞ് 3 കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ അയർലൻഡിനെയും വൈകിട്ട് 7 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് വെസ്റ്റിൻഡീസിനെയും നേരിടും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മുതൽ 3 വരെ സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം തേഞ്ഞിപ്പാലം വിളക്കാഞ്ചേരിയിൽ വീട്ടിൽ സൂക്ഷിച്ച 1 കോടിയോളം രൂപ വിലവരുന്ന എംഡിഎംഎ പിടികൂടി. ചേലമ്പ്ര സ്വദേശി അസീസിന്റെ വീട്ടിൽ നിന്നാണ് 1 കിലോയിലധികം എംഡിഎംഎ പിടികൂടിയത്. ചിന്മയ മിഷന്റെ 75 വാർഷികാഘോഷം ഈ മാസം 17 കണ്ണൂരിൽ ആരംഭിക്കും. ഭഗവത്ഗീതയിലെ തെരഞ്ഞെടുത്ത 5 ശ്ലോകങ്ങളെ ആസ്പദമാക്കി ഗീതം പഞ്ചാമൃതം പരിപാടിയിൽ 18-19 തീയതികളിൽ ചിന്മയ മിഷൻ ആഗോള അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ പ്രഭാഷണം നടത്തും. കണ്ണൂർ തോട്ടടയ്ക്ക് സമീപം കുറ്റിക്കകത്ത് ഉറുമ്പച്ചൻ തോട്ടത്തിന് സമീപം പാറക്കെട്ടിൽ ചാക്ക ഗോഡൌണിന് രാവിലെ തീപിടിച്ചു. പൂർണമായും കത്തിനശിച്ച ഗോഡൌണിന് തൊട്ടടുത്ത സോഫ നിർമ്മാണ കമ്പനിക്കും ഭാഗികമായ നാശനഷ്ടം ഉണ്ടായി. കേരള സർവകലാശാല യൂണിയനെ വൈസ് ചാൻസലർ ഡോ മോഹനൻ കുന്നുമ്മൽ അസാധുവാക്കി. പുതിയ യൂണിയൻ തെരഞ്ഞെടുപ്പിനായി ജനറൽ കൌൺസിൽ രൂപീകരിക്കുമെന്ന് വിസി അറിയിച്ചു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 1 പ്രതികൂടി പിടിയിലായി. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് അറസ്റ്റിലായത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഇന്നലെ രാത്രി ബൈക്കിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ 90-കാരൻ മരിച്ചു. പാപ്പിനിശ്ശേരി ചുങ്കം സ്വദേശി പവിത്രനാണ് മരിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മറ്റന്നാൾ കൂത്തുപറമ്പിൽ ആരംഭിക്കും. വൈകിട്ട് പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് ആശുപത്രിയോട് ചേർന്ന അമ്മത്തൊട്ടിലിൽ ഇന്നലെ രാത്രി 3-ാമത്തെ കുഞ്ഞിനെ ലഭിച്ചു. 3 ദിവസം പ്രായമായ പെൺകുഞ്ഞിന് നിലാവ് എന്ന പേര് നൽകിയതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺഗോപി അറിയിച്ചു. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച നട അടയ്ക്കും. രാഹുൽഗാന്ധി ദേശീയ സുരക്ഷാ വിഷയങ്ങൾ പാർലമെന്റിൽ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഗവൺമെന്റോ കോടതിയോ ആവശ്യപ്പെട്ടാൽ നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനകം നീക്കണമെന്ന് സാമൂഹ്യമാധ്യമങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ച 800 കോടി രൂപയുടെ റോഡുകളും പാലങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന് ഉപാധികളോടെ ജാമ്യം. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 188 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.